സമൂഹത്തിലും ഓഫീസുകളിലും സഭയിലുമൊക്കെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ കൂട്ടരുടെ ഒരു പൊതു സ്വഭാവം ഞാൻ കണ്ടത് ഉദാസീനതയാകുന്നു. പണിയൊന്നും എടുക്കുവാൻ മനസ്സില്ല, അല്ലെങ്കിൽ പണിയൊന്നും ഇല്ലാത്ത അവസ്ഥ. വിശ്രമവേളകളും ഉദാസീനതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. എന്നാൽ ജോലി ചെയ്യേണ്ട സമയത്ത് മടിപിടിച്ചിരിക്കുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കുവാൻ സാധ്യമല്ല. ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തെസലോനിക്ക സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ ഈ വിഷയം പ്രത്യേകം പറയുന്നതിന് ഒരു കാരണമുണ്ട്. തെസലോനിക്ക സഭയിൽ ചില ആളുകൾ പഠിപ്പിച്ചു, കർത്താവിന്റെ പുനരാഗമനം എത്രയും പെട്ടെന്ന് സംഭവിക്കുവാൻ പോകുന്നതിനാൽ വിശ്വാസികൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിവെക്കണം, ജോലിയിൽ നിന്നും വിട്ടുപോരണം, ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യേണ്ടതില്ല, ആകെ ചെയ്യേണ്ടത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക മാത്രമാണ്. ചരിത്രത്തിൽ എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ ചിന്തിച്ചവർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രവൃത്തി എടുക്കാതിരുന്നത് അവരെ പാപത്തിലേക്ക് മാത്രം നയിച്ചു. അവരെ സഹായിച്ചിരുന്ന സഭയ്ക്ക് അവർ ഒരു ഭാരമായിത്തീർന്നു. മറ്റുള്ളവരെ സഹായിക്കുവാൻ ഉപയോഗിക്കാമായിരുന്ന സമയം അവർ പാഴാക്കിക്കളഞ്ഞു. അങ്ങനെ അവർ പരകാര്യം നോക്കുന്ന ശല്യക്കാരായി തീർന്നു. പണിയെടുക്കാതിരിക്കുക വഴി തങ്ങൾ കൂടുതൽ ഭക്തരായി തീർന്നു എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നിരിക്കും. എന്നാൽ പൗലോസ് അവരെ പ്രബോധിപ്പിച്ചു പറയുന്നത് പണിയെടുക്കുന്നതിൽ ഉത്തരവാദിത്വമുള്ളവരാകുവാനാണ്. ക്രിസ്തുവിനെ എതിരേൽപ്പാൻ തയ്യാറാകുക എന്നാൽ ജീവിതത്തിന്റെ എല്ലാ വശത്തും ക്രിസ്തുവിനെ അനുസരിക്കുക എന്നത്രേ. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ് കൂടുതൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കേണ്ടത്. നാം 2 തെസലോനിക്കർ 3:3 വരെയാണല്ലോ ചിന്തിച്ചത്. 4 നാം വായിക്കുന്നത്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. വിശ്വാസികൾ ഏതാനും കാര്യങ്ങൾ ചെയ്യുവാനായി ആജ്ഞാപിച്ചിരിക്കുന്നു. ദൈവമക്കളോടുള്ള പ്രത്യേക കൽപ്പനകളുണ്ട്. തെസലോനിക്കർക്ക് പൗലോസ് ആദ്യം എഴുതിയപ്പോൾ വിശ്വാസികളോട് അവൻ പറയുന്ന 22 കൽപ്പനകൾ നാം കണ്ടതാണ്. വിശ്വാസികൾ അനുഷ്ഠിക്കുവാൻ കൽപ്പനകൾ 10, 12 22 കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന്. ഇതത്ര അവന്റെ കൽപ്പനകൾ. കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോട് പൗലോസ് ആജ്ഞാപിച്ച കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. തെസലോനിക്ക സഭ അനുസരണയുള്ള ഒരു നല്ല സഭയായിരുന്നു. 5 നാം കാണുന്നത്, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ഒരു വിശ്വാസി ദൈവത്തിന്റെ സ്നേഹത്തിൽ വേണം നടക്കേണ്ടത്. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇപ്പോൾ അവന്റെ സ്നേഹത്തിന്റെ സൂര്യപ്രകാശത്തിലാണ് നടക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം താങ്കളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുകയാണ്. അവൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് താങ്കൾക്കറിയുവാൻ സാധിക്കും. ആ സ്നേഹം ആത്മാവിന്റെ ശക്തിയാൽ താങ്കൾക്ക് പ്രകടമാക്കാവുന്നതാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവ് മാത്രമേ ദൈവസ്നേഹം നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുന്നുള്ളൂ. സ്നേഹം ആത്മാവിന്റെ ഒരു ഫലമാണ്. കാണുന്നവരെ എല്ലാം പ്രകൃത്യാ സ്നേഹിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് സാധിക്കുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നിർബന്ധിക്കുന്നവരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ നാം വളരെ ശ്രദ്ധയോടെ വേണം അത് ചെയ്യുവാൻ. ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്ന് നാം വായിച്ചു. ക്രിസ്തുവിന്റെ വരവിനായി നാം ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ഇനിയും 6 വരുമ്പോൾ, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. പൗലോസ് കാടയിലും പടപ്പയിലും തല്ലി സംസാരിക്കുകയല്ല, നേരിട്ട് അങ്ങ് ആജ്ഞാപിക്കുകയാണ്. ഒരു വിശ്വാസി ക്രമം കെട്ടവരുടെ കൂടെ നടക്കുന്നവൻ ആകരുത്. ഈ കാര്യത്തിൽ ഓരോ ദൈവവേദനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സ്വാധീനം അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ശക്തം അവരുടെ സ്വാധീനത്തിൽ നിങ്ങളായിപ്പോകുന്നതാകും. അല്പം ആ കാര്യത്തിൽ വഴങ്ങിക്കൊടുത്തെന്നാൽ സാത്താൻ ശരിക്കും മുതലെടുക്കും. മറക്കരുത്, നാം ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനിൽ നിന്നും അകന്നുകൊള്ളണം. ദൈവം അരുളി ചെയ്യുകയാണ്, നാം അങ്ങനെയുള്ളവരോട് സുവിശേഷം പറയണം. എന്നാൽ അവരുടെ നിലവാരത്തിലേക്ക് നാം താണുവരരുത്. നാം ആരെ അനുകരിക്കണം എന്ന് ദൈവം വളരെ വ്യക്തമാക്കുന്നു. അടുത്ത വാക്യം, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ കൂടി നടക്കുന്നുവോ അവരുടെ കൂട്ടായിരിക്കും നിങ്ങളും. വിശ്വാസികൾ തങ്ങൾ ചേർന്ന് നടക്കുന്ന കൂട്ടത്തെ വളരെ സൂക്ഷിക്കണം. കാണുന്നവരുടെ എല്ലാം കൂട്ടത്തിൽ കൂടുവാൻ സാധ്യമല്ല. ഈ കാര്യത്തിൽ വളരെ അശ്രദ്ധരായ അനേകം വിശ്വാസികളെ എനിക്കറിയാം. എവിടെ കൂടിയിരുന്ന് എന്തും പറയുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ആത്മീയമായി പ്രയോജനം ചെയ്യാത്ത ഒരു കൂട്ടത്തിൽ സമയം ചെലവഴിച്ചാൽ സാധാരണ എനിക്കുണ്ടാകുന്ന ശൂന്യത വളരെയാണ്. ഉള്ള ആത്മീയ അനുഭവങ്ങൾ കൂടെ ചോർന്നു പോയതുപോലെയുള്ള തോന്നൽ. പ്രയോജനപ്രദമായി ഒന്നും ചെയ്യുവാനില്ല എന്ന് തോന്നലുള്ളവരാണ് അധികവും ഈ അരുതാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്നു ചാടുന്നത്. തെസലോനിക്കയിലെ വിശ്വാസികൾ കർത്താവായ യേശുവുമായുള്ള ശരിയായൊരു ബന്ധത്തിൽ നടന്നു പോവുകയായിരുന്നു. ആയതിനു വേണ്ടി അവർ പീഡനം സഹിക്കുന്നുമുണ്ടായിരുന്നു. പൗലോസ് അവരെ ആശ്വസിപ്പിച്ചു, ഉപദേശിച്ചു, പ്രോത്സാഹിപ്പിച്ചു. താനും പീഡനങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ആകുന്നു പോകുന്നതെന്ന് തെസലോനിക്കയിലെ വിശ്വാസികൾ അറിയണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. അതേ സുഹൃത്തെ, താങ്കൾ കർത്താവിനു വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ചാൽ, ആയത് വില കൊടുക്കേണ്ട തീരുമാനമായിരിക്കും. ഒരു വിശ്വാസി ദൈവവചനത്തിൽ സ്ഥിരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ അറിവും വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കേണ്ടവയാണ്. എട്ടാം വാക്യം നോക്കിക്കാട്ടെ. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നു. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. വെറുതെ എന്ന് പറഞ്ഞാൽ അവൻ അതിന് വില കൊടുത്തു എന്നാണ് അർത്ഥം. ആർക്കും ആ കാര്യത്തിൽ പരാതി ഉണ്ടാകാതിരിക്കുവാൻ പൗലോസ് മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടു. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നു. അവരുടെ ഇടയിലെ സുവിശേഷ വേലയ്ക്ക് ആരും ശമ്പളം കൊടുക്കുവാൻ അനുവദിക്കാതിരുന്നതായിരുന്നു അവന്റെ പരിചയം. ഇത് പൗലോസിന്റെ ആദ്യത്തെ യാത്രയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പരിചയമാകുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൻ ആദ്യം തെസലോനിക്കയിൽ ചെന്നപ്പോൾ ആരും അവന്റെ താമസമോ ഭക്ഷണമോ യാത്രാ സൗകര്യങ്ങളോ ക്രമീകരിച്ചിരുന്നില്ല. അവൻ വളരെ സൂക്ഷിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. തെസലോനിക്കരോടും കൊരിന്ത്യരോടും പൗലോസ് അത് സൂചിപ്പിക്കുന്നു. അവൻ സഭകൾ സ്ഥാപിക്കുന്ന സമയത്ത് സ്വയം കൂടാരപ്പണി ചെയ്ത് സ്വന്തം കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുകയായിരുന്നു. എന്നാൽ സഭകൾ സ്ഥാപിച്ചതിന് ശേഷം രണ്ടാമതും മൂന്നാമതും ആ സഭകളിലേക്ക് പൗലോസ് തിരികെ വന്നപ്പോൾ അവരുടെ പണം സ്വീകരിക്കുകയുണ്ടായി. അവൻ ഗലാത്യരോട് സംസാരിക്കുമ്പോൾ അവർ പണം നൽകേണ്ടതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഫിലിപ്പിയർ നൽകിയ ദാനത്തിനായി പൗലോസ് അവർക്ക് നന്ദി പറയുന്നത് നാം കാണുന്നു. യെരുശലേമിലെ ദരിദ്രർക്ക് സഹായം ചെയ്യുവാൻ പൗലോസ് തന്നെ തന്റെ മൂന്നാമത്തെ യാത്രയിൽ ഒരു ധനശേഖരണം നടത്തുന്നതായി നാം കാണുന്നു. ക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന വലിയ സത്യം പൗലോസിനെ ഒരുതരം മതഭ്രാന്തനാക്കുകയോ പണം സമ്പാദിക്കുന്നതിന്റെ ഒരു മുഖാന്തരമായി അതിന്റെ വിഷയങ്ങളിൽ യുക്തിരഹിതമായ ഒരു നിലപാടെടുക്കുവാനോ ഇടയാക്കിയില്ല എന്ന് വ്യക്തമാണ്. അവൻ എത്ര ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കാലത്തും മതഭ്രാന്തി പിടിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഈ നൂറ്റാണ്ടിൽ തന്നെ എത്ര കൂട്ടം ആളുകൾ കർത്താവിന്റെ വരവിന്റെ മണിക്കൂർ പ്രഖ്യാപിച്ച് കാത്തിരുന്ന ചരിത്രം നമുക്കറിയാം. അവർ വീടും സ്വത്തുക്കളും വിറ്റ് തങ്ങളെ തന്നെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പുരമുകളിൽ കയറി കർത്താവിന്റെ വരവിനെ കാത്തിരുന്നു. അവർ മതഭ്രാന്തരായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പല പ്രവർത്തനങ്ങൾ ഇതിൽ കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, എന്തിനാണ് ഈ പുരമുകളിൽ കയറിയിരിക്കുന്നത്? പുരമുകളിൽ ഇരിക്കുന്ന ഒരാളെ എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവിന് നിലത്തു നിന്നും എടുക്കരുതോ? പുരമുകളിൽ നിന്നും എളുപ്പം എടുക്കപ്പെടുമെങ്കിൽ ഒരു ഉയർന്ന മരത്തിന്റെ മുകളിലോ മലയുടെ മുകളിലോ ആകുന്നു എങ്കിൽ കുറെ കൂടി എളുപ്പമാകാമായിരുന്നു, ഇല്ലേ? അത് മാത്രമല്ല, എന്തിനാണ് ഈ വെളുത്ത തുണി? കർത്താവിന്റെ സന്നിധിയിൽ നാം ചേർക്കപ്പെടുമ്പോൾ തക്കതായ വസ്ത്രം നമുക്ക് കർത്താവ് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ സ്വത്ത് വിറ്റ് പണമാക്കി സൂക്ഷിച്ചത്? അവർ ചിന്തിച്ചു കാണും, പണമാണെങ്കിൽ കൂട്ടത്തിൽ കൊണ്ടുപോകാം എന്ന്. തങ്ങൾ കർത്താവിന്റെ പെട്ടെന്നുള്ള മടങ്ങിവരവിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാരണത്താൽ ആളുകൾക്ക് യുക്തിഹീനമായ അർത്ഥശൂന്യമായ പല പണികളും കാണിക്കാവുന്നതാണ്. എന്നാൽ വാസ്തവം എന്തെന്നാൽ ഇത്രയധികം താങ്കളെ യുക്തിപരമായും കഠിനമായും വേല ചെയ്യിക്കുവാൻ സഹായിക്കുന്ന മറ്റൊരു ഉപദേശം ബൈബിളിൽ ഇല്ല. കർത്താവിൻ്റെ പുനരാഗമന പ്രത്യാശ അത്ര പ്രധാനപ്പെട്ടതാണ്. അവൻ വരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നു എങ്കിൽ താങ്കൾ അവനു വേണ്ടി പ്രവർത്തിക്കും. അവൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ നാം ധൃതിയായിരിക്കും. എങ്ങനെങ്കിലും ചിലരെ കൂടി കർത്താവിൻ്റെ ഭാഗത്ത് കൊണ്ടുവരുവാൻ ധൃതിയായി പരിശ്രമിക്കും. അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ എന്ന് 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ച ഒരു അപ്പോസ്തോലൻ എന്ന നിലയ്ക്ക് അവരുടെ ഇടയിൽ ഒരു സഭ സ്ഥാപിച്ചവൻ എന്ന സ്ഥിതിക്ക് അവരുടെ ഒരു വഴിപാട് അവകാശപ്പെടുവാൻ തനിക്ക് അധികാരം ഉണ്ട് എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ പൗലോസ് അത് ചെയ്തില്ല. കാരണം തെസലോനിക്കയിലുള്ള വിശ്വാസികൾക്കൊരു മാതൃകയായിരിക്കാൻ, അതെ, അവർ ഏതെങ്കിലും വിധത്തിലുള്ള മതഭ്രാന്തിൽ വീഴാതിരിക്കുവാൻ അവൻ അത് ചെയ്തില്ല. വാസ്തവത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നതും മതഭ്രാന്തും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പലരും ദൈവജനം അറിയാതെ തങ്ങൾക്ക് യുക്തിയായി തോന്നുന്ന കാര്യങ്ങളുടെ പിൻപേ ഇറങ്ങിത്തിരിക്കും. ഒരുതരം അന്ധവിശ്വാസം. പൗലോസ് സുവിശേഷ വേല വളരെ പ്രായോഗികമാക്കുകയായിരുന്നു. അവൻ സ്വന്തം കൈകൊണ്ട് വേലയെടുത്ത് തന്റെ ചിലവുകൾ നടത്തി. തെസലോനിക്കയിലെ വിശ്വാസികൾക്കൊരു മാതൃകയായിട്ടാണ് പൗലോസ് അങ്ങനെ ചെയ്തത്. ഇതൊരു വിഷയമായി അടുത്ത വാക്യത്തിൽ അവൻ ചൂണ്ടിക്കാണിക്കുന്നു. 10-ാം വാക്യം, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. കർത്താവിന്റെ പുനരാഗമനത്തിനായി നോക്കിയിരിക്കുന്ന ഒരു വിശ്വാസി വെറും സ്വപ്നം കാണുന്നവനല്ല, പിന്നെയോ പ്രവൃത്തിയെടുക്കുന്നവനാണ്. വേല ചെയ്യില്ല എങ്കിൽ ആഹാരവും കഴിക്കരുത്. അപ്പോസ്തലന്മാർ വെച്ചിരുന്ന നിയമം അതായിരുന്നു. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. വളരെയധികം പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് പൗലോസ് പറയുന്നത്. പ്രവചനവുമായി ബന്ധപ്പെട്ടിന് വളരെയേറെ മതഭ്രാന്ത് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 തെസലോനിക്കരിൽ പ്രവചനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരിക്കുമ്പോൾ അതിൽ പകുതിയിലധികം പ്രവൃത്തിപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി വരുന്നു എന്നുള്ള വലിയ സത്യത്തിൻ്റെ പ്രവൃത്തിപരമായിട്ടുള്ള വശത്തിനാണ് പൗലോസ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പ്രവചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മതഭ്രാന്ത് കയറുന്നത് ഒരു കാര്യം, എന്നാൽ പ്രവചന സത്യം വിശ്വസിക്കുകയും അതിനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മറ്റൊരു കാര്യം. നാം കർത്താവിൻ്റെ വരവിനായി നോക്കി കാത്തിരിക്കുമ്പോൾ പണിയെടുക്കണം. ഒരു സ്ഥലത്ത് വളരെ വലിയൊരു തോട്ടത്തിൽ ആ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ അവിടെ വന്ന ഒരു അതിഥിയെ സൽക്കരിക്കുകയായിരുന്നു. ആ സൂക്ഷിപ്പുകാരൻ തൻ്റെ അതിഥിയെ തോട്ടത്തിലൂടെ എല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു. അതിമനോഹരമായി സൂക്ഷിച്ചിരുന്ന ഒരു തോട്ടം, ആർക്കു വേണ്ടിയോ എല്ലാം ഭംഗിയാക്കിയിട്ടിരിക്കുന്നത് കണ്ട് ഈ സന്ദർശകൻ തോട്ടം സൂക്ഷിപ്പുകാരനോട് ചോദിച്ചു, ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്നും ഇവിടെ വരാറുണ്ടോ? ഇല്ല എന്നതായിരുന്നു മറുപടി. അപ്പോൾ എത്ര കാലം മുൻപാണ് ഒടുവിലായി തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഇവിടെ വന്നത് എന്നായി ചോദ്യം. മറുപടി, 10 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അത് കേട്ട് അത്ഭുതത്തോടെ ആ അതിഥി ചോദിച്ചു, പിന്നെ എന്തിനാണ് താങ്കൾ ഈ തോട്ടം ഇത്ര മനോഹരമായി എന്നും സൂക്ഷിക്കുന്നത്? അതിന് ആ സൂക്ഷിപ്പുകാരൻ പറഞ്ഞത്, കാരണം എൻ്റെ ഉടമസ്ഥൻ മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അടുത്ത ആഴ്ച വരുമെന്നാണോ നിങ്ങളുടെ പ്രതീക്ഷ എന്ന് ചോദിച്ചതിന് മറുപടി, അദ്ദേഹം എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ അദ്ദേഹത്തെ ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ ദിവസം ഉടമസ്ഥൻ വന്നില്ല എങ്കിലും ആ തോട്ടം സൂക്ഷിപ്പുകാരൻ ഉടമസ്ഥന്റെ ആസന്നമായ വരവിന്റെ വെളിച്ചത്തിലാണ് ജീവിച്ചത്. ആ വിശ്വസ്തനായ തോട്ടം സൂക്ഷിപ്പുകാരൻ ആ ഗേറ്റിൽ കാത്തിരിക്കുകയായിരുന്നില്ല, യജമാനൻ വരുന്നുവോ എന്ന് മാത്രം ചിന്തിച്ചിരിക്കുകയല്ലായിരുന്നു. അവൻ എപ്പോഴും തോട്ടത്തിൽ കിളയ്ക്കുകയും വെള്ളമൊഴിക്കുകയും വള്ളിത്തല മുറിക്കുകയും, അതെ, വളരെ ധൃതിയിലായിരുന്നു. കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ നാം കർത്താവിന്റെ വേലയിൽ ഉറച്ചു നിൽക്കണം, വളർന്നു വരയണമെന്നാണ് പൗലോസ് പറയുന്നത്. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് നാം വായിച്ചു. തെസലോനിക്കയിലെ സഭയിലും ഏതാനും മതഭ്രാന്ത് പിടിച്ചവരുണ്ടായിരുന്നു. അവർ മടിയന്മാരായി കർത്താവിന്റെ വരവിനായി നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് യാതൊരു പണിയും എടുക്കാതിരുന്നു. പൗലോസ് പറഞ്ഞത് അവർക്ക് ഭക്ഷണം കൊടുക്കരുത്, അവർ വേല ചെയ്യണം, അല്ലെങ്കിൽ വിശക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ എന്നാണ്. പതിനൊന്നാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ നമ്മോട് പറയുന്നു. അവിടെ ചിലർ ക്രിയാത്മകമായി യാതൊന്നും ചെയ്യാതെ നടന്നു. ദൈവവചനം അറിയിക്കുന്നതിൽ അവർ താല്പര്യമുള്ളവരായിരുന്നില്ല. അതേസമയം അവർ നല്ല ധൃതിയിലായിരുന്നു. എന്തിനായിരുന്നു തിരക്കെന്നറിയാമോ? പരകാര്യം നോക്കുന്നതിൽ അവർ ഒരു ശല്യമായിരുന്നു. തെസലോനിക്ക സഭയിലും അവർ പ്രശ്നക്കാരായിരുന്നു. ഒരൊറ്റ ഈച്ച മതിയല്ലോ ഒരു ഭരണിയിലെ തൈലം മുഴുവൻ നശിപ്പിക്കുവാൻ. ഒരു മതഭ്രാന്തൻ മതി സഭയിലെ അനേകരുടെ ആത്മീക ജീവിതത്തെ തകർക്കുവാൻ. ഈ കാരണത്താലാണ് പൗലോസ് തെസലോനിക്കരെ ഗുണദോഷിച്ചത്. അവർ ക്രമം കെട്ട് നടക്കുന്നവരോട് കൂടരുത് എന്ന്. അവനത് പറയുമ്പോൾ അവന്റെ മനസ്സിൽ ഈ പരകാര്യം നോക്കി നടക്കുന്നവരായിരുന്നു ഉള്ളത് എന്ന് സംശയമില്ല. ഇതുപോലുള്ളവർ എത്ര വലിയ ശല്യമാണെന്നറിയാമോ? അവർ അതിഭക്തന്മാരാണെന്ന് അത്ര ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധികേടായി മാത്രം തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ട് അതാണ് ഭക്തിയുടെ പാരമ്യം എന്ന് ചിന്തിക്കുക. ഇത് ചെയ്യുന്നവർക്ക് തന്നെ തങ്ങളുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നറിയാം. പന്ത്രണ്ടാം വാക്യം നോക്കിക്കാട്ട്, ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായി യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ഇത് അത്ര ആത്മീയമാണെന്ന് തോന്നുന്നുവോ? ദൈവശാസ്ത്രപരവും അല്ല, ഇല്ലേ? എന്നാൽ ഇത് തികച്ചും പ്രാവർത്തികമാണ്. സാധാരണ നാം കാണുന്ന സഭകളിലെ ഒട്ടുമുക്കാലും പ്രശ്നം പരിഹരിക്കപ്പെടുവാനുള്ള ഒരു നല്ല മാർഗമാണിത്. അതെ, പരകാര്യം നോക്കി നടക്കുന്നവർ, പ്രശ്നമുണ്ടാക്കുന്നവർ, സാവധാനതയോടെ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യുക. ഏതൊരു സഭയിലെയും സംഘടനയിലെയും ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്നവർ അവിടെ ഏറ്റവും കുറച്ച് നൽകുന്നവരായിരിക്കും. ഒരു 5 രൂപ സുവിശേഷ വിലയ്ക്ക് തന്നാൽ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് 100 പ്രാവശ്യം ചോദിക്കും. അവരുടെ തലയിലൂടെയാണ് പ്രവർത്തനം മുഴുവൻ നടക്കുന്നത് എന്ന ചിന്തയായിരിക്കും. തെസലോനിക്കയിലും ഈ പറഞ്ഞതുപോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഈ അസുഖം ഇന്നും ഇന്നലെയും എന്നും തുടങ്ങിയതല്ല കേട്ടോ, 100 ആണ്ടുകളായി. അവർ പതിയെ പണിയെടുക്കുവാൻ തുടങ്ങട്ടെ എന്ന് പൗലോസ് പറഞ്ഞു. സ്വന്തം കാര്യം നോക്കി അവർ പണിയെടുക്കട്ടെ എന്ന് പൗലോസ് പറയുന്നു. 13-ാം വാക്യം, നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഇതെത്ര മനോഹരമാണല്ലേ! കർത്താവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ ഭാഗ്യകരമായ പ്രത്യാശയുള്ള ഒരു വിശ്വാസി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ക്ഷീണിക്കുവാൻ പാടില്ല. നന്മ ചെയ്യുന്നതിൽ ക്ഷീണിച്ചു പോകരുത് എന്നാണ് പറഞ്ഞത്. 14-ാം വാക്യം, ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ. സഭയിലെ പ്രശ്നക്കാരിൽ നിന്നും വിശ്വാസികൾ അകന്നു നിൽക്കണം, എന്നാൽ പലപ്പോഴും മറിച്ചാണ് കാണുന്നത്. അതിന് കാരണമുണ്ട്. എന്നെക്കുറിച്ച് ഈ പറഞ്ഞ പ്രശ്നക്കാരൻ അനാവശ്യമായി സംസാരിക്കാതിരിക്കുവാൻ ഞാൻ അയാളോട് പറ്റി നിന്നാലേ ഒക്കൂ. മനസ്സില്ലാതെ രക്ഷപ്പെടുവാൻ ചേർന്ന് നിൽക്കുന്നു. അത് അയാൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ്. എന്നാൽ അങ്ങനെയുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ഉത്തമം. 15-ാം വാക്യം, എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കത്ര വേണ്ടത്. അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന അംഗത്തെ നേടുവാനും ശ്രമിക്കണം. 16-ാം വാക്യം, സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതെത്ര അനുഗ്രഹകരമാകുന്നില്ലേ! 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പൗലോസായ എന്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇതേ തന്നെ അടയാളം, ഇങ്ങനെ ഞാൻ എഴുതുന്നു. 18-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസ് തന്റെ സ്വന്തം കയ്യാൽ ഒപ്പിട്ട ഒരു ലേഖനമാണിത്. ഒരു ആശീർവാദത്തോടെയാണ് അവന്റെ കത്ത് അവസാനിക്കുന്നത്. ഹൃദയത്തിന് സമാധാനം നൽകുന്നത് ഉദാസീനതയോ മതഭ്രാന്തോ അല്ല, പിന്നെയോ പ്രവചനത്തെക്കുറിച്ചുള്ള അറിവാകുന്നു എന്ന് പഠിപ്പിക്കുന്ന അതിമഹത്തായ ഒരു ലേഖനം. നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ സാധിക്കുന്നതാണ്. അതെ, ഒരുങ്ങി കാത്തിരിക്കുക. വെറുതെ കാത്തിരിക്കുകയല്ല, ഒരുങ്ങുക. ഒരുങ്ങുക എന്നതുകൊണ്ട് എല്ലാം തികച്ച് അവിടുന്ന് വന്ന് കാണുമ്പോൾ സന്തോഷിക്കുന്ന, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ച് അഭിനന്ദിക്കുന്ന ആ ഒരുക്കം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരുങ്ങി കാത്തിരിക്കുകയാണോ? കർത്താവിൻ്റെ വരവേറ്റു മാസന്നമായിരിക്കും. ഈ ദിവസങ്ങളിൽ നാം പഠിച്ചത് അതാണ്. ഈ വലിയ ചിന്ത നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ, വിശ്വസ്തതയിലേക്ക് നയിക്കട്ടെ, ഒരുങ്ങുവാൻ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ചില ആഴ്ചകളായി തെസലോനിക്ക ലേഖനം പഠിക്കുവാനായിട്ട് അവർ ഞങ്ങളെ സഹായിച്ചല്ലോ. ഇതിലെ അതിമഹത്തായ സത്യങ്ങൾ ഞങ്ങളോട് അവിടുന്ന് വെല്ലുവിളിയായി തന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേട്ട വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ മുൻപോട്ട് പോകാൻ അവിടെ നിങ്ങളെ ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.